السلام عليكم ورحمة الله وبركاته، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد، مرة علامة ابن القيم رحمه الله അദ്ദേഹത്തിന്റെ അദ്ദാഉ വദ്ദവാഉ എന്ന പുസ്തകമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടുവരുന്നത്. അപ്പോ ആ ഗ്രന്ഥത്തിൽ അദ്ദാഉ വദ്ദവാഉ എന്ന ഗ്രന്ഥത്തിൽ ഷിർക്ക് ചെയ്യുന്നവരെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. അതായത് ഷിർക്ക് ചെയ്യുന്നവരെന്താണ്? അള്ളാഹുവിനെ ആദരിക്കുകയും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്നൊരു നിയത്തോടു കൂടി, എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പലപ്പോഴും അവർ ചെയ്യുന്നത് ഷിർക്കായിട്ട് മാറുന്നത്. ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് അവരെന്താണ്, ഭൂമിയിലുള്ള രാജാക്കന്മാരുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു, ഇടയാളന്മാരെയും ശുപാർശകരെയും സ്വീകരിക്കുന്നു. എന്നാൽ അറിയേണ്ടത് എന്താണ്, അള്ളാഹുവിനെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു മാർഗം നമ്മെ പഠിപ്പിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു മാർഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലുമില്ല. അപ്പൊ മനസ്സിലാക്കേണ്ടത് എന്താണ്, നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ നിയത്ത് മാത്രം നല്ലതായതുകൊണ്ട് എന്തായില്ല, ശരിയായില്ല. അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകാര്യമായ കർമ്മം, അല്ലെങ്കിൽ ഒരു കർമ്മത്തിന് സ്വീകാര്യത ലഭിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകൾ ഒത്തുവരണം. ഒന്ന് ഇഖ്ലാസാണ്, രണ്ട് മുതാബഅത്താണ്. അതായത് ഇഖ്ലാസ് കൊണ്ട് ഉദ്ദേശം നിയത്ത് നന്നാവും, പിന്നെന്താണ് അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ അതിന് മാതൃക ഉണ്ടാകണം. രണ്ടാമതായിട്ട് അവരെന്താണ് ചെയ്തത്, അള്ളാഹുവിനെ താരതമ്യപ്പെടുത്തിയത് ആരുമായിട്ടാണ്? ഇവിടെയുള്ള രാജാക്കന്മാരോടാണ് താരതമ്യപ്പെടുത്തിയത്. ഇത് എന്താണ്, വളരെ മോശപ്പെട്ട ഒരു താരതമ്യപ്പെടുത്തലാണ്. കാരണം എന്താണ്, സൃഷ്ടാവായ അള്ളാഹുവിനെ സൃഷ്ടികളോട് താരതമ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും അത് ശരിയാവില്ല. അള്ളാഹുവിനെ കുറിച്ച് അങ്ങേയറ്റത്തെ അജ്ഞതയാണ് ഇത് വ്യക്തമാക്കുന്നത്. കാരണം എന്താണ്, രാജാക്കന്മാർക്ക് അവരെ സ്വന്തത്തെ തന്നെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. അത് കാരണമാണ് അവർ സുരക്ഷക്കായി കാവൽക്കാരെയും സംരക്ഷകരെയും ഏർപ്പെടുത്തുന്നത്. അള്ളാഹുവിനാകട്ടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെ രണ്ട് തരത്തിലാണ് ശിർക്ക് എന്ന് പറഞ്ഞു. എന്താണ്, ഒന്ന് അള്ളാഹുവിൻ്റെ ദാത്തുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അസ്മാഉകൾ, ദാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സത്തയുമായി ബന്ധപ്പെട്ട അസ്മാ നാമങ്ങളുമായി ബന്ധപ്പെട്ട സിഫാത്തുകൾ, ഗുണവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ടത്, അഫ്ആല് പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അല്ലെങ്കിൽ എന്നിവയിലുള്ള ശിർക്കാണത്. അള്ളാഹുവിൻ്റെ ദാത്ത്, അസ്മാ, സിഫാത്ത്, അഫ്ആൽ എന്നിവയിലുള്ള ശിർക്കാണത്. അറിവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നതുകൊണ്ട് തന്നെ ആ ശിർക്കിനെ എന്ത് വിളിക്കും, അശിർക്കുൽ ഇൽമി എന്നാണ് അതിനെ സാധാരണ വിളിക്കുക പണ്ഡിതന്മാർ. അപ്പൊ അള്ളാഹുവിനെ പറ്റിയും അവൻ്റെ നാമവിശേഷണങ്ങളെ പറ്റിയും അറിയുക എന്നതിൻ്റെ വിപരീതമാണ്, അത് അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണത്. രണ്ടാമത്തെ എന്താണ്, അവനോടുള്ള ആരാധന, അല്ലെങ്കിൽ അവനെ ആരാധിക്കുന്ന വിഷയത്തിൽ, അവനുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലുള്ള വിഷയത്തിലുള്ള ശിർക്ക്. അവൻ്റെ സത്തയിലോ വിശേഷണങ്ങളിലോ പ്രവൃത്തികളിലോ അവന് പങ്കുകാരില്ലെന്ന് വിശ്വസിച്ചാലും ശരി, അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ചെയ്താലും ഈ ശിർക്ക് വരും എന്നുള്ളതാണ്. ഇതിനാണ് ശിർക്കുൽ അമലി എന്ന് വിളിക്കുക. ഇപ്പൊ രണ്ടു തരം ശിർക്ക്, ശിർക്കുൽ അൽമി, ശിർക്കുൽ അമലി എന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇബാദത്ത് ചെയ്യുക എന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ശിർക്കാണിത്. ഇതാണ് അമലി എന്ന് പറഞ്ഞത്. ആദ്യത്തെ ശിർക്ക്, ആദ്യം പറഞ്ഞ ശിർക്ക്, ശിർക്കുൽ ഇൽമി എന്ന് പറഞ്ഞത് രണ്ട് തരത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താണ്, ശിർക്കു തഅ്ത്തീലാണ്. ആ ഒന്നാമത്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് ഇന്നുള്ള ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യും ഇൻഷാല്ലാഹ്. അപ്പൊ നിഷേധത്തിന്റെ ശിർക്കാണത്, ശിർക്കു തഅ്ത്തീൽ. അതായത് ഇത് ശിർക്കിന്റെ ഇനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട തരത്തിലുള്ള ശിർക്കാണത്. ഫിർഔനിന്റെ ശിർക്ക് പോലെ. ഫിർഔൻ എന്ത് ചെയ്തു, താനാണ് അള്ളാഹു, താനാണ് റബ്ബ് എന്ന രൂപത്തിലാണ് ഫിർഔന് വിശേഷിപ്പിച്ചത്, സ്വന്തത്തെ വിശേഷിപ്പിച്ചു. ഇനി ശിർക്കു തഅ്തീലിന്റെ മൂന്നിനങ്ങൾ നമ്മൾ വേറെ പറഞ്ഞു. സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സൃഷ്ടാവിനെ മാറ്റി നിർത്തുന്ന രൂപത്തിൽ, അതായത് സൃഷ്ടികൾക്ക് ഉപജീവനം നൽകുന്നതും പരിപാലിക്കുന്നതും ഒന്നും അള്ളാഹു അല്ല എന്ന രൂപത്തിൽ അതിനെ നിഷേധിക്കുന്നത്. രണ്ടാമത്തെ എന്താണ്, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ പൂർണ്ണമായോ ഭാഗികമായോ നിഷേധിക്കുക. കാരണം അള്ളാഹുവിന്റെ സമ്പൂർണതയെ അറിയിക്കുന്നതാണ് എന്ത്, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും. പിന്നെ മൂന്നാമത്തെ എന്താണ്, തൗഹീദ് സാക്ഷാത്കരിക്കുന്നതിന് ആവശ്യമായ നിർബന്ധമായ ബാധ്യതകളെ നിഷേധിക്കുക. അതിനെ തുടർന്ന് നമ്മൾ വിവിധ രൂപത്തിലുള്ള വ്യതിചലിച്ച കക്ഷികളെ കുറിച്ച് പറഞ്ഞു. വഹ്ദത്തുൽ വുജൂദിന്റെ ആൾക്കാരും പിന്നെ അതുപോലെയുള്ള മറ്റു ആൾക്കാരെ കുറിച്ചും വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അവിടെയാണ് നമ്മൾ നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി ഇന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം നോക്ക്, 68-ാമത്തെ പേജ്, 68-ാമത്തെ അധ്യായമാണ്, 186-ാമത്തെ പേജാണ്. അവിടെ എന്താണ് പറയുന്നത് നോക്ക്. ഫസ്ലുൻ, എന്താണ് ശിർക്കുൻ നസാറ അല്ലദീന ജഅലുല്ലാഹ ഫാലിസ സലാസത്തിൽ. ശിർക്കുൻ നസാറ ആരുടെ ശിർക്കാണ്? നസാറാക്കളുടെ, ക്രിസ്ത്യാനികളുടെ ശിർക്കാണ്. അവരെന്ത് ചെയ്തു? അള്ളാഹുവിനെ മൂന്നിൽ ഒരുവനാക്കി, അല്ലെങ്കിൽ മൂന്നിൽ മൂന്നാമനാക്കി അവർ. എന്നിട്ട് തുടർന്ന് അതിൻ്റെ കീഴിൽ ഇബ്നുൽ ഖയ്യിമ പറയാണ്, അൻ നൗഉ സാനി, നമ്മൾ മനസ്സിലാക്കേണ്ടത് നൗഉൽ അവ്വൽ, ഒന്നാമത്തെ ഇനം നമ്മൾ നേരത്തെ പറഞ്ഞു, അതെന്താണ്? ശിർക്കു തഅ്തീലാണ്, മൊത്തമായിട്ട് നിഷേധിക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ് രണ്ടാമത്, ശിർക്കു മൻ ജഅല മഅഹു ഇലാഹൻ ആഖറ വലം യുഅത്തിൽ അസ്മാഅഹു വസിഫാത്തിഹി വറുബൂബിയത്തിഹി. എന്താണത്? അള്ളാഹുവോടൊപ്പം മറ്റൊരു ആരാധ്യനെ സങ്കല്പിക്കുന്നവർ, അവരാണിവർ. അവരെന്ത് ചെയ്യുന്നില്ല? അവന്റെ നാമവിശേഷണങ്ങളെയോ റുബൂബിയത്തിനെയോ നിഷേധിക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരുവന്റെ ശിർക്കാണ്. അപ്പൊ ഒന്നാമത് പറഞ്ഞത് എന്താണ്? ആ നാമവിശേഷണങ്ങളിൽ മറ്റതെല്ലാം നിഷേധിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്. രണ്ടാമത് പറഞ്ഞ എന്താണ്? രണ്ടാമത്തെ ഇല്ലേ, അള്ളാഹുവോടൊപ്പം ഇലാഹിനെ സങ്കല്പിക്കുന്നില്ല, പക്ഷെ എന്താണ്, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ റുബൂബിയത്തിനെയും, അങ്ങനല്ല, അള്ളാഹുവോടൊപ്പം ഇലാഹിനെ സങ്കല്പിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല? നാമവിശേഷണങ്ങളെയും റുബൂബിയത്തിനെയും നിഷേധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരുവന്റെ ശിർക്കാണ്. ശിർക്കിൻ നസാറ, നസാറാക്കളുടെ ശിർക്ക് പോലെ അവരെന്ത് ചെയ്തു? അല്ലദീന ജഅലൂഹു സലാസ സലാസത്തിൽ, അള്ളാഹുവിനെ അവരെന്ത് ചെയ്തു? മൂന്നു പേരിൽ ഒരുവനാക്കി. ജഅലുൽ മസീഹ ഇലാഹ്, മസീഹിനെ എന്ത് ചെയ്തു? ഈസാ അലൈഹിസ്സലാമിനെ എന്ത് ചെയ്തു? ഇലാഹാക്കി. വ ഉമ്മഹു ഇലാഹ, ഈസാ നബിയുടെ മാതാവായ മറിയം ബീവിയെ എന്ത് ചെയ്തു? ഇലാഹാക്കി. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇവർ ചെയ്ത ശിർക്ക് എന്താണ്? തൗഹീദിന്റെ മൂന്നിനങ്ങളിൽ റുബൂബിയത്തിനെയും നാമവിശേഷണങ്ങളെയും ഇവർ അംഗീകരിച്ചിട്ടുണ്ട്. മൂന്നിനങ്ങൾ എന്ന് പറഞ്ഞാൽ റുബൂബിയത്ത്, ഉലൂഹിയത്ത്, അസ്മാഉ സിഫാത്ത്. ഇതിൽ റുബൂബിയത്തും അസ്മാഉ സിഫാത്തും ഇവർ അംഗീകരിച്ചിട്ടുണ്ട്. അതായത് അള്ളാഹു സൃഷ്ടാവാണെന്നും റബ്ബാണെന്നും അവർ അംഗീകരിക്കും, മുഴുവനായിട്ടല്ലെങ്കിൽ പോലും. ആരാധനയുടെ വിഷയത്തിൽ എന്ത് ചെയ്തു? അവർക്ക് പിഴവ് സംഭവിച്ചു. ഈസാ നബിയെയും അദ്ദേഹത്തിന്റെ മാതാവായ മറിയം ബീവിയും എന്ത് ചെയ്തു? അവർ ഇലാഹുകളാക്കി. അവരെ എന്ത് ചെയ്തു? അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഇടയാളന്മാരാക്കി. പ്രാർത്ഥനകളിലും ആരാധനകളിലും നേർച്ചകളിലും വഴിപാടിലും എല്ലാം അവരെന്താക്കി? അള്ളാഹുവിൽ പങ്കു ചേർത്തു. ഈ പറയുന്നവർ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അത് പാടില്ല, അള്ളാഹുവിന് മാത്രമേ എന്ത് പറ്റുള്ളൂ, ഇതെല്ലാം പറ്റുള്ളൂ. സൂറത്തുൽ അൻആമിൽ 162-63 ആയത്തിന്റെ തുടക്കത്തിൽ കാണാം. എന്ത്? കുൽ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ് പറയാൻ വേണ്ടിയിട്ട്. എന്ത് പറയാനാണ്? തീർച്ചയായും എൻ്റെ പ്രാർത്ഥന, എൻ്റെ സ്വലാത്ത്, നമസ്കാരം, എൻ്റെ ആരാധനാ കർമ്മങ്ങൾ, എൻ്റെ ജീവിതവും എൻ്റെ മരണവും ആർക്കാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോക രക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. ലാ ശരീക്കല, അടുത്ത ആയത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് എന്താണ്? ലാ ശരീക്കല, അവന് പങ്കുകാരേയില്ല. അപ്പൊ സൂറത്തു അന്നാമിൽ 162-163 ആയത്. ഇനി നസാറക്കളെ കുറിച്ച് മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞ എന്താണ്? സൂറത്തു തൗബയിൽ 31-ാമത്തെ ആയത്തിൽ, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹി വൽ മസീഹ ഇബ്നു മറിയമ അവരെന്ത് ചെയ്തു? അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറിയമിന്റെ മകനായ മസീഹിനെയും അള്ളാഹുവിനെ പുറമെ അവർ രക്ഷിതാക്കളായി സ്വീകരിച്ചു. എന്നാൽ ഏകദൈവത്തെ ആരാധിക്കാൻ മാത്രമായിരുന്നു അവർ കൽപ്പിക്കപ്പെട്ടിരുന്നത്. തുടർന്ന് പറയുന്ന എന്താണ്? ലാ ഇലാഹ ഇല്ലാഹു സുബ്ഹാനഹു അമ്മ യുശ്രിക്കുൻ. എന്താണ് അവർ ചെയ്തത്? അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല, ആരാധനക്കർഹനായിട്ട് അവനല്ലാതെ മറ്റാരുമില്ല. അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നും അവൻ എത്രയോ പരിശുദ്ധ. സൂറത്ത് തൗബയിലെ 31-ാമത്തെ ആയത്ത്. അപ്പൊ അവർ ഈസാ നബി എന്താക്കി? ഇലാഹായി സ്വീകരിച്ചത് കാരണം അവർ ശിർക്കിൽ അകപ്പെട്ടു. അവരെന്ത് ചെയ്തിട്ടില്ല? അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ അംഗീകരിച്ചിട്ടുണ്ട്, ഭാഗികമായിട്ടാണെങ്കിലും കൂടി. അസ്മാ സിഫാത്തുകളെ അംഗീകരിച്ചിട്ടുണ്ട്, അതും ഭാഗികമാണെങ്കിലും കൂടി. എന്നിട്ടും അവർ ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണത്? ഈ ഈസാ നബിയെയും അദ്ദേഹത്തിന്റെ മാതാവായ മറിയം ബീവിയെ എന്ത് ചെയ്തു? ഇലാഹായിട്ട് സ്വീകരിച്ചത് കാരണം. ഒമിൻ ഹാദ ഒമിൻ ഹാദ ഇതിൽ പെട്ടതാണ്. തുടർന്ന് ഇബ്നുൽഖൈം പറയാം റഹിമഹുള്ള, ഒമിൻ ഹാദ ഇതിൽ പെട്ടതാണ് ശിർക്കുൽ മജൂസിൽ ഖായിലീന ബി ഇസ്നാദി ഹവാദിസിൽ ഖൈര ഇലന്നൂരി വഹവാദിസിൽ ശർ ഇല ഉൽമതി. ഇതിൽ പെട്ടതാണ്, ഈ പറഞ്ഞതിൽ പെട്ടതാണ് മജൂസികളുടെ ശിർക്ക്. അപ്പൊ മറ്റൊരു ശിർക്ക് വരാണ്. ആരാടാ? മജൂസികളെ ശിർക്കാണ്. അവരെന്താണ് ചെയ്തത്? സംഭവിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന നടമാടുന്ന നന്മകളെ എന്താ എന്തിലേക്ക് ചേർത്ത് പറഞ്ഞു? വെളിച്ചത്തിലേക്ക് ചേർത്ത് പറഞ്ഞു. തിന്മകളെ എന്തിലേക്കും ചേർത്ത് പറഞ്ഞു, ഇരുട്ടിലേക്കും ചേർത്ത് കൊണ്ട് പറയുന്നവരാണ് ആര്? മജൂസികൾ. അപ്പൊ അവര് കാര്യങ്ങളെ രണ്ടായിട്ട് തിരിച്ച്, നന്മയും തിന്മയും. ആ നന്മ ഏതിലേക്ക്? വെളിച്ചത്തിലേക്കും തിന്മയെ ഇരുട്ടിലേക്കും ചേർത്ത് കൊണ്ടാണ് അവർ വിശ്വസിക്കുന്നത്. അതായത് നന്മയുടെ സൃഷ്ടി വെളിച്ചത്തിനും, അല്ലെങ്കിൽ നന്മയുടെ സൃഷ്ടിക്ക് ഉത്തരവാദി വെളിച്ചവും, തിന്മയുടെ സൃഷ്ടിക്ക് ഉത്തരവാദി ഇരുട്ടിനുമാണെന്ന് അവർ സങ്കല്പിച്ചു. അതും എന്തിൽപ്പെട്ടതാണ്? ഈ ശിർക്കിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു ശിർക്കിനെ കുറിച്ച് പറയുന്ന എന്താണ്? ഒമിൻ ഹവ ശിർക്കുൽ ഖദരിയ എന്ന് പറഞ്ഞാല് ഖദറിനെ നിഷേധിക്കുന്നവർ, അല്ലെങ്കിൽ ഖദരിയാക്കളുടെ ശിർക്ക്, ഈ ഇനത്തിൽപ്പെട്ടതാണ്. അവരെന്താണ് വാദിക്കുന്നത്? അൽ ഖായിലീന ബി അന്നൽ ഹയവാന ഹുവ അല്ലദീ യഖ്ലുഖു അഫ്ആല ഇബാദ് അഫ്ആല നഫ്സിഹി വ അന്നഹാ തഹ്ദുസു ബിദൂനി മശീഅത്തില്ലാഹി വ ഖുദ്റതിഹി വ ഇറാദതിഹി വലിഹാദാ കാനൂ മിൻ അസ്ബാഹിൽ മജൂസ്. ഇതിൽ പെട്ടതാണ് ഖദരിയാക്കളുടെ ശിർക്ക്. പടപ്പുകൾ എന്ത് ചെയ്യുന്നു? അവരുടെ പ്രവൃത്തികൾ സ്വയം സൃഷ്ടിക്കുന്നതാണ്. അവ സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ ഇച്ഛയും കഴിവും കൂടാതെയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മശീഅത്തും ഖുദ്റത്തും ഇറാദത്തും കൂടെയാണെന്നും അവർ വാദിക്കുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നു. അതുകൊണ്ടാണ് വലിഹാദാ കാനൂ മിൻ അസ്ബാഹിൽ മജൂസ്. അത് കാരണമാണ് അവരെ ആരോട് താരതമ്യപ്പെടുത്തിയത്? മജൂസികളോട് താരതമ്യപ്പെടുത്തിയത്. അപ്പൊ ഖദർ എന്നൊരു സംഗതി തന്നെ ഇല്ല, വിധി വിശ്വാസം അത് ഇല്ലാത്ത ആൾക്കാരാണ് അവര് ഖദരിയാക്കൾ എന്ന് പറയുന്നത്. അവര് ഖദർ തന്നെ ഇല്ല എന്ന് വാദിച്ചുകൊണ്ട് ഖദറിനെ നിഷേധിക്കുന്നവരാണ് അവര് ഖദരിയാക്കൾ എന്ന് പറയും. ഒരു കാര്യം മനുഷ്യന് പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചാൽ ആ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പ്രവർത്തിച്ചതിന് ശേഷം മാത്രമാണ് അള്ളാഹു അറിയുന്നത് എന്നാണ് അവർ വാദിക്കുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യൻ ഒരു പ്രവൃത്തി പ്രവർത്തിച്ചതിന് ശേഷം മാത്രമേ അള്ളാഹു അറിയുള്ളൂ. അതായത് മനുഷ്യൻ അക്കാര്യം പ്രവർത്തിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിന് അത് അറിയില്ല എന്ന് ചുരുക്കം. അള്ളാഹുവിന് മുൻകൂട്ടി സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യവും മുൻകൂട്ടി അറിയില്ല എന്ന് വാദിക്കുന്നവരാണ് ആര്? ഖദരിയാക്കൾ. അവരെന്ത് ചെയ്ത് ചെയ്യുകയാണ് ശരിക്ക്? അള്ളാഹുവിൻ്റെ അറിവിനെയും അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തെയും അവർ നിഷേധിക്കണം. അങ്ങനെ അള്ളാഹു മുൻകൂട്ടി ഉദ്ദേശിക്കുകയില്ല, മനുഷ്യർ ചെയ്യാൻ പോകുന്ന കാര്യം അള്ളാഹു മുൻകൂട്ടി അറിയുകയുമില്ല എന്ന് വാദിക്കുന്നവരാണ് ആര്? മജൂസികൾ. എന്നാൽ അള്ളാഹു പറയുന്ന എന്താണ്? മനുഷ്യന്റെ പ്രവൃത്തികൾ മനുഷ്യൻ തന്നെ സൃഷ്ടിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതായത് മനുഷ്യൻ തൻ്റെ പ്രവൃത്തികൾ സൃഷ്ടിച്ചതിന് ശേഷമാണ് ആരറിയുന്നത്? അള്ളാഹു അറിയുന്നത് എന്ന് അവർ വാദിക്കുന്നു. നൗദുബില്ല. എന്നാൽ അള്ളാഹു സൂറത്തു സ്വാഫാത്തിൽ 96-ാമത്തെ ആയത്തിൽ പറയാണ് വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ എന്നാണ്. അള്ളാഹു ആണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഖലഖക്കും നിർത്തിയിട്ടില്ല. വമാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹു ആണ്. അപ്പോ മനുഷ്യരുടെ പ്രവർത്തികളെയും സൃഷ്ടിച്ചത് അല്ലെങ്കിൽ അതിൻ്റെയും സൃഷ്ടാവ് ആര് തന്നെയാണ്? അള്ളാഹു തന്നെയാണ്. എന്നാലും ഈ ഖദരിയാക്കൾ വാദിക്കുന്നത് എന്താണ്? മനുഷ്യന്റെ സൃഷ്ടികൾ, മനുഷ്യന്റെ പ്രവൃത്തികൾ മനുഷ്യൻ തന്നെ സ്വയം സൃഷ്ടിച്ചതാണ് എന്ന് അവർ വാദിച്ചുകൊണ്ട് അവർ ശിർക്കിലകപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ നന്മയും തിന്മയും വ്യത്യസ്ത സൃഷ്ടികളെ സങ്കല്പിച്ച മജൂസികളെ പോലെ തന്നെയാണ് ഇവർ. ഇവർ രണ്ട് തരം സൃഷ്ടികളെ സങ്കല്പിക്കുന്നു. അതായത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നു, മനുഷ്യൻ തൻ്റെ കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നു. മനസ്സിലായോ? അള്ളാഹുവാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, എന്നാലും മനുഷ്യനാണ് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നത് എന്ന് വാദിക്കുന്ന കദരിയാക്കൾ ആർക്ക് തുല്യമാണ് എന്നാണ് പറഞ്ഞത്? മജൂസികൾക്ക് തുല്യമാണ് എന്നാണ്. അത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു ഹദീസാണ്, അബു ദാവൂദ് റിപ്പോർട്ട് ചെയ്തു. ഇബ്നു ഉമർ നിവേദനം ചെയ്യാൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ ഖദരിയ്യത്തു മജൂസു ഹാദിഹിൽ ഉമ്മത്തി. ഖദരിയാക്കൾ എന്ന് പറയുന്നത്, അതായത് ഖദറിനെ നിഷേധിക്കുന്നവർ എന്ന് പറയുന്നത്, ഈ ഉമ്മത്തിലെ മജൂസികളാണത് അവർ. വളരെ ഗൗരവമുള്ളതാണ് ഈ വിഷയം. ഈ ഖദറിനെ നിഷേധിച്ചുകൊണ്ട് കുറെ ആൾക്കാർ ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. അവർ കൂടി മനസ്സിലാക്കേണ്ടതാണ്. അതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ആ ഹദീസിന്റെ ബാക്കി കൂടി മനസ്സിലാക്കണം. ഇൻ മരിദു ഫലാ തഊദൂഹും, അവർക്ക് രോഗം ബാധിച്ചാൽ നിങ്ങൾ അവരെ സന്ദർശിക്കരുത്. ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഖദറിനെ നിഷേധിക്കുന്നവരെ കുറിച്ച്. അള്ളാഹു മുൻകൂട്ടി കാര്യങ്ങൾ വിധിച്ചു എന്നതിനെ നിഷേധിക്കുന്ന ആൾക്കാർ ഈ ഉമ്മത്തിലെ മജൂസികളാണ്. അവർ രോഗികളായാൽ നിങ്ങൾ അവരെ സന്ദർശിക്കരുത്. വ ഇൻ മാതു ഫലാ തഷ്ഹദൂഹും, മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ജനാസയെ എന്ത് ചെയ്യരുത്? അനുഗമിക്കരുത്, അല്ലെങ്കിൽ അതിന് സാക്ഷികളാവരുത്. അപ്പൊ അത്രയും ഗൗരവമാണ് വിഷയം. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. എന്താണ്? അവർ രോഗികളായാൽ സന്ദർശിക്കണം, അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജനാസ അല്ലെങ്കിൽ അതിന് സാക്ഷികളാവണം, മരണാനന്തര കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കണം എന്നുള്ളത് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകളിൽപ്പെട്ടാണ്. അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് പറഞ്ഞത്, കദരിയാക്കൾ ഈ ഉമ്മത്തിലെ മജൂസികളാണ്, അവർ രോഗമായാൽ അവരെ സന്ദർശിക്കരുത്, അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജനാസക്ക് എന്ത് ചെയ്യരുത്? സാക്ഷ്യം വഹിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അത് അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് ആര് കദരിയാക്കളുടെ വിശ്വാസം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഖദറിനെ നിഷേധിച്ചുകൊണ്ട് ആൾക്കാർ വരികയാണ്, മറ്റെന്തൊക്കെയോ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. വമിൻ ഹവാസ് ശിർക്കുല്ലദി ഹാജ ഇബ്രാഹിം ഫി റബ്ബി. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തർക്കിച്ചവന്റെ ശിർക്കും ഈ ഗണത്തിൽ തന്നെ പെട്ടതാണ്. ആരാണ് തർക്കിച്ചത്? നമ്രൂദാണ്. അതറിയാലോ നമുക്ക്. ഇത് ഖാല ഇബ്രാഹിം റബ്ബി അല്ലദി യുഹ്യി വയുമീത്, എൻ്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം സൂറത്തുൽ ബഖറയിൽ 258-ാമത്തെ ആയത്താണ്. ഇവിടെ എന്താണ്? ഫഹദ ജഅല നഫ്സഹു നിദ്ദൻ ലില്ലാഹി തആല, ഇങ്ങനെ തർക്കിച്ചവൻ, നമ്രൂദിനെ പറ്റിയാണ് കേട്ടോ, ഇങ്ങനെ തർക്കിച്ചവൻ സ്വയം തന്നെ തന്നെ എന്താണ് അള്ളാഹുവിന് തുല്യനാക്കി. അള്ളാഹ് എന്താണ് താനും എന്ത് ചെയ്യുന്നു? ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു അവൻ വാദി എന്ന് അവൻ വാദിക്കുന്നു. കമാ യുഹില്ലാഹു വയുമീത്, അള്ളാഹു എപ്രകാരമാണ് ജീവിപ്പിക്കുന്നത് എപ്രകാരമാണ് മരിപ്പിക്കുന്നത് അപ്രകാരം താനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് വാദിക്കുന്നവനായിരുന്നു ആര്? ഇബ്രാഹിം അലൈഹിസ്സലാമുമായി തർക്കിച്ച ആ നമ്രൂദ്. ഫ അൽസമഹു ഇബ്രാഹിമു അന്ന ത്വർദ ഖൗലിഹി അയ് യഖ്ദിറ അലൽ ഇതിയാനി ബിശംസി മിൻ ഗൈറിൽ ജിഹത്തി ലത്തി യാതി ബിഹാ അല്ലാഹു മിൻ. എന്താണ്? അങ്ങനെയാണെങ്കിൽ അള്ളാഹു കൊണ്ടുവരുന്നതല്ലാത്ത മറ്റൊരു എന്താണ് മറ്റൊരു ദിശയിൽ നിന്ന് സൂര്യനെ വരാൻ നിങ്ങൾക്ക് കഴിയണം എന്ന കാര്യം അംഗീകരിക്കാൻ ഇബ്രാഹിം അവനെ നിർബന്ധിച്ചു. എന്താണ്? നമുക്കത് നോക്കാം. വലൈസ ഹാദ ഇൻതിഖാലൻ കമാ സമ ബഅദു അഹ്ലിൽ ജദൽ, ചില തർക്കിക്കുന്ന ആളുകൾ താർക്കികന്മാർ അവകാശപ്പെടുന്നത് പോലെ ഇതൊരു വ്യതിചലനമല്ല. ബൽ ഇൽസാമൻ അലാ തർദി ദലീലി ഇൻ കാന ഹഖൻ, മറിച്ച് തന്റെ അവകാശവാദം സത്യമാണെങ്കിൽ അതിന് തെളിവ് ഹാജരാക്കാൻ ഒരാളെ നിർബന്ധിക്കലാണ്. എന്താണ് അവിടെ പറഞ്ഞത്? നമ്രൂദിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച. ഇബ്രാഹിം നബിന്റെ കാലത്ത് ഇബ്രാഹിം നബിയുടെ ദാവത്തിനെയും അള്ളാഹുവിനെയും ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമസംഹിതകളെയും ഏറ്റവും കൂടുതൽ എതിർത്ത ഒരാളായിരുന്നു നമ്രൂദ്. ആ നമ്രൂദിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച, അല്ലെങ്കിൽ ആ നമ്രൂദിന്റെ ശിർക്കിനെ കുറിച്ചാണ് ചർച്ച. അള്ളാഹുവിന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ തനിക്കും ചെയ്യാൻ സാധിക്കും എന്ന് വാദിച്ച നമ്രൂദ്. ആ 258-ാമത്തെ ആയത്ത് അൽബക്കറയിലെ 258-ാമത്തെ ആയത്തിന്റെ ഭാഗമാണല്ലേ ഇവിടെ കൊടുത്തത്. ആ ആയത്ത് ഫുള്ള് നോക്കുക, എന്താണ് ആയത്ത്? അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹിമ ഫി റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക ഇദ് ഖാല ഇബ്രാഹിമു റബ്ബി അല്ലദീ യുഹീ വയുമീതു ഖാല അനാ ഉഹീ വഅുമീത്. എന്താണ് ആ നമ്രൂദിന്റെ അടുത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത്? ഇബ്രാഹിമിനോട് അദ്ദേഹത്തിന്റെ നാഥന്റെ കാര്യത്തിൽ തർക്കിച്ചവനെ പറ്റി നീ അറിഞ്ഞിട്ടില്ലേ? അള്ളാഹു അവന് ആധിപത്യം നൽകിയതിനാലാണ് അവൻ അതിന് മുതിർന്നത്. അപ്പോ അത് സംസാരിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ആ സംസാരിക്കാനുള്ള ആധിപത്യം അവന് ലഭിച്ചത് ആര് നൽകിയതാണ്? നമ്രൂദിന്. അള്ളാഹു തന്നെ നൽകിയതാണ്. എന്താണ് അവൻ പറയുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാം എന്ത് പറഞ്ഞു? എൻ്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ എന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ ഇബ്രാഹിം തിരിച്ചെന്ത് പറഞ്ഞു? ഖാല ഇബ്രാഹിം ഫ ഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖി ഫ അതി ബിഹാ മിനൽ മഗ്‌രിബി ഫ ബൂഹിത അല്ലദീ കഫർ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. എന്താണ് അവിടെ ഇബ്രാഹിം നബി പറഞ്ഞത്? എന്നാൽ അള്ളാഹു സൂര്യനെ കിഴക്കു നിന്ന് കൊണ്ടുവരുന്നു. അപ്പൊ അള്ളാഹു കൊണ്ടുവരുന്ന ദിശ കിഴക്ക് നിന്ന്, നീ അതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരിക. അപ്പൊ അള്ളാഹു കൊണ്ടുവന്നതല്ലാത്ത ദിശയിൽ കൂടി കൊണ്ടുവരാൻ ഇബ്രാഹിം നബി ആവശ്യപ്പെട്ടപ്പോൾ, നിർബന്ധിച്ചപ്പോൾ, അപ്പോൾ ആ സത്യനിഷേധിക്ക് ഉത്തരം പൊട്ടിപ്പോയി. ഫബുഹിത്തല്ലദീ കഫറ എന്നാണ് പറഞ്ഞത്. അള്ളാഹു എല്ലാ എന്താണ് അക്രമികളായ ജനതയെ അള്ളാഹു എന്താക്കുകയില്ല, നേർവഴിയിലാക്കുകയില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം ചെയ്ത് കാണിച്ചപ്പോൾ ഇബ്രാഹിം നബി പറയാണ് എൻ്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്രൂദ് എന്ത് ചെയ്തു? ഒരാളെ കൊല്ലുകയും ഒരാളെ വെറുതെ വിടുകയും ചെയ്തു. അങ്ങനെ ആ കാര്യം ചെയ്ത് കാണിച്ചപ്പോൾ ഇബ്രാഹിം നബി അത് സമ്മതിക്കാതെ അടുത്ത കാര്യത്തിലേക്ക് പോയതിനെ കുറിച്ചാണ് ചില താർക്കികന്മാർ എന്ത് പറയുന്നത്? ഇത് എന്താണ്? ഇന്തിഖാൽ, ഒരു വ്യതിചലനമാണ് എന്ന് പറഞ്ഞത്. അതായത് അത് സമ്മതിച്ചു കൊടുത്തിട്ടില്ല. ആ നമ്രൂദ് കാണിച്ചത് ആ ശരി എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി സമ്മതിച്ചു കൊടുക്കാതെ അടുത്ത വിഷയത്തിലേക്ക് പോയി എന്നാണ് ഈ തർക്കത്തിന്റെ ആളുകൾ, തർക്കശാസ്ത്രത്തിന്റെ ആളുകൾ പറഞ്ഞത്. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല. അള്ളാഹു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തനിക്കും സാധിക്കും എന്ന് വാദിച്ച അവന് അള്ളാഹു ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം അവന് സാധിച്ചിട്ടില്ലെങ്കിൽ എന്തായി? അവന്റെ വാദം പൊളിഞ്ഞല്ലോ. അതുകൊണ്ട് മറ്റൊരു കാര്യം കൊണ്ട് മുട്ടുകുത്തിക്കുകയാണ് ആരുടെ ഉദ്ദേശം? ഇബ്രാഹിം നബിയുടെ ഉദ്ദേശം. അങ്ങനെയാണ് ഇബ്രാഹിം നബി എന്ത് ചോദിച്ചത്? സൂര്യനെ അള്ളാഹു കിഴക്ക് നിന്നാണ് കൊണ്ടുവരുന്നത്, പക്ഷെ നീ അതിനെ എന്ത് ചെയ്യണം? പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരണം. എല്ലാ കാര്യത്തിനും സാധിക്കുന്നതാണല്ലോ പറഞ്ഞു. അപ്പൊ ആ സത്യനിഷേധിക്ക് എന്തായി? ഉത്തരം മുട്ടിപ്പോയി എന്നാണ്. അതാണ് അവിടെ വിഷയം. ഇനി അടുത്ത ശിർക്കിലേക്ക് കിടക്കാൻ. വമിൻ ഹാദ, ഇതിൽ പെട്ടതാണത് ഷിർക്കു കസീരി മിമ്മ യുസ്രിഖു ബിൽ കവാക്കി ബിൽ ഉൽവിയാതി. എന്താണ് ഇതിൽപ്പെട്ടതാണ്? ഉന്നതങ്ങളായ ഉയർന്നു നിൽക്കുന്ന നക്ഷത്രങ്ങളെ അള്ളാഹുവിന് തുല്യമാക്കുന്നവരുടെ ഷിർക്ക്. വയജ്അലുഹ അർബാബൻ മുദബ്ബിറതൻ ലി അംരി ഹാദൽ ആലം, അവയെ ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാക്കളും നിയന്ത്രകരുമാക്കുന്നു, നിയന്ത്രിക്കുന്നവരുമായി നിശ്ചയിക്കുന്നു. അതായത് ലോകത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് കാരണമായിട്ടാണ്? ഈ നക്ഷത്രം കാരണമായിട്ടാണ്, ഇന്ന രാശി കാരണമായിട്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. കമാഹുവ മദ്ഹബ് മുശ്രിക്കൈ അസ്വാബിഅതി വഗൈരിഹിം. സാബി മുശ്രിക്കി എന്നാണ്, മുശ്രിക്കി അസ്വാബിഅതി വഗൈരിഹിം. സ്വാബികളുടെയും മറ്റും മതം പറയുന്നത് പോലെ, എന്താണ്? അതായത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും പ്രപഞ്ചത്തിന്റെ രക്ഷിതാക്കളും ആരാണ്? ഈ നക്ഷത്രങ്ങളാണ് എന്ന് അവർ വിശ്വസിച്ച് അവർ അള്ളാഹുവിനെ അതിൽ തുല്യരാക്കി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന് പങ്കു ചേർത്തു, ഷിർക്ക് ചേർത്തു. ഈ സാബിഖുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സാബിഖുകൾ എന്ന് പറഞ്ഞാൽ ഇബ്നുൽ കയ്യിമ തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് കാണാം. എന്ത്, അവരെ പറ്റി പല അഭിപ്രായങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം എന്ത് തന്നെയാണ്, അവർ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരാണ് എന്നുള്ളതാണ്. ആ സാബിഖ് മതത്തിൻ്റെ ഒരു എന്താണ് വിഭാഗമായിട്ട് ഇന്നെന്ത് കാണാം, രാശികൾക്കും നക്ഷത്രങ്ങൾക്കും എന്ത് ലോകത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇന്ന് പല നാടുകളിലുമുണ്ട്, നമ്മുടെ നാടായ ഇന്ത്യയിലുമുണ്ട്. ഇനി അവർ മലക്കുകളെ ആരാധിക്കുന്നവരാണ് എന്നും അഭിപ്രായമുണ്ട്. എന്ത് തന്നാലും എന്താണ് അവരുടെ വിശ്വാസം, ശിർക്കിയായ വിശ്വാസം. മൻ വമിൻ ഹാദ ശിർക്കു ഉബാദി ശംസ് വ ഉബാദി നാരി വ ഗൈരി, ഈ ഗണത്തിൽപ്പെട്ടതാണ്, ഈ ശിർക്കിന്റെ ഗണത്തിൽപ്പെട്ടതാണ് ആര്, സൂര്യനെ ആരാധിക്കുന്നവരുടെ ശിർക്ക്. ഉബാദു നാരി, അഗ്നിയെ ആരാധിക്കുന്നവരുടെയും മറ്റുള്ളവരുടെയും ശിർക്ക്. ഇവരെ കുറിച്ച് ഇൻഷാല്ല ഇബ്നുൽ കയ്യിമ തന്നെ ദാവോദ്വായിൽ കുറച്ചങ്ങോട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, സൂര്യനെ ആരാധിക്കുന്നവരെ കുറിച്ചും അഗ്നിയെ ആരാധിക്കുന്നവരെ. വമിൻ ഹാ ഉല, ഈ പറഞ്ഞ കൂട്ടരിൽ പെട്ടവരാണ് എന്ത്, മയ്യസ്ഉമു അന്ന മഅബൂദഹു വൽ ഇലാഹു അലൽ ഹഖീഖത്ത്, താൻ ആരാധിക്കുന്ന ഈ ആരാധ്യനുണ്ടല്ലോ അതാണ് യഥാർത്ഥത്തിലുള്ള ഇലാഹ് എന്ന് അവകാശപ്പെടുന്നവർ ഇവരെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നക്ഷത്രത്തെ ആരാധിക്കുന്നവർ എന്ത് പറയും, നമ്മൾ ആരാധിക്കുന്നതാണ് ഏറ്റവും യഥാർത്ഥത്തിലുള്ള ആരാധ്യം. ബിംബങ്ങളെ ആരാധിക്കുന്നവർ അങ്ങനെ പറയും. ഇനി ഖബറിൻ്റെ അടുത്ത് പോയിട്ട് സുജൂദ് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെയാണ് വാദിക്കുക. ഒമിൻഹും മയ്യസ് ഉമു അന്നഹു അക്ബറുൽ ആലിഹത്തി, അവരുടെ കൂട്ടത്തിൽ എന്തുണ്ട്, ഇലാഹുകളിൽ ഏറ്റവും വലിയത് തങ്ങൾ ആരാധിക്കുന്ന ഇലാഹാണ് എന്ന് അവകാശപ്പെടുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ഒമിൻഹും മയ്യസ് ഉമു അന്നഹു ഇലാഹും മിൻ ജുംലത്തിൽ ആലിഹത്തി, എല്ലാ ഇലാഹുകളിലും കൂടി എന്താണ് തങ്ങളുടെ ഇലാഹാണ്, എല്ലാ ഇലാഹും കൂടിയിട്ടുള്ളതാണ് തങ്ങളുടെ ഇലാഹ് എന്ന് അവകാശപ്പെടുന്ന ചിലരുമുണ്ട്. വ അന്നഹു, ഇനി ചിലർ വാദിക്കുന്ന എന്താണ്, അന്നഹു ഇദാ ഖസ്സഹു ബി അബാദതിഹി വ തബത്തുലി ഇലൈഹി വൽ ഇൻഖിതാഇ ഇലൈഹി അഖ്ബല അലൈഹി വ അതനാ ബിഹി, എന്താണത് പറയുന്നത്, ആരെങ്കിലും ആരാധനക്കും ഭക്തിക്കും വേണ്ടി ഈ ഇലാഹിനെ പ്രത്യേകമാക്കുകയാണെങ്കിൽ, പ്രത്യേകമായി ആരാധിക്കുകയാണെങ്കിൽ, അവരെ പ്രത്യേകം പരിഗണിക്കുകയാണെങ്കിൽ, ആ ഇലാഹ് എന്ത് ചെയ്യും, അവരെ പരിപാലിക്കും, അവരെ സംരക്ഷിച്ചു കൊള്ളും എന്ന് അവകാശപ്പെടുന്നവരും എന്തുണ്ട് ഇവരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് പറഞ്ഞത്. വമിൻ ഹുമ്മയ്യസ് ഉമു അന്ന മഅബൂദഹുൽ അദ്ന യുഖരിബുഹു ഇലൽ മഅബൂദി അല്ലദീ ഹുവ ഫൗക, ഏറ്റവും തൻ്റെ ഏറ്റവും താഴെയുള്ള ആരാധിക്കുന്ന, താൻ ആരാധിക്കുന്നവൻ ഏറ്റവും താഴെയാണ്, അതായത് ഭൂമിയിലാണുള്ളത് അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ ഖബറിൻ്റെ അടിയിലാണുള്ളത്, അത് ഏറ്റവും മുകളിലുള്ള അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്ന് അവകാശപ്പെടുന്നവരും ആ കൂട്ടത്തിലുണ്ട്. അതായത് ഏറ്റവും താഴെ ഉള്ളവരെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിച്ചാൽ ഏറ്റവും മുകളിലുള്ള അള്ളാഹുവിലേക്ക് അവരെ അടുപ്പിക്കും എന്ന് അവകാശപ്പെടുന്നവരും ഇവരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ്. അതായത് ഈ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ഇനി വേറൊരു കൂട്ടരെന്താണ്, എന്താണ് അവർ പറയുന്നത്, ഏറ്റവും അടുത്ത ആരാധ്യൻ എന്ന് പറഞ്ഞല്ലോ അതാണ് അള്ളാഹുവിലേക്ക് എടുക്കുക. ഇനി ഉപരിയിലുള്ളവൻ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ഒരാൾ, താഴെയുള്ളവരെ കുറിച്ചാണ് നേരെ ഉള്ളത് പറഞ്ഞത്, മുകളിലുള്ള ഒരാളെയാണ് ആരാധിക്കുന്നതെങ്കിൽ അതിനു മുകളിലുള്ളവനിലേക്ക് അത് അടുപ്പിക്കുന്നു. അങ്ങനെ ഇലാഹുകൾ അവനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നു, അള്ളാഹുവിലേക്ക് ശുപാർശ നടത്തും, അള്ളാഹുവിൻ്റെ ഇടയാളന്മാരെ നിൽക്കും എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ എന്താണ് ധാരാളം ഉണ്ടാവും ഇടനിലക്കാർ, ഇടയാളന്മാർ ധാരാളം ഉണ്ടാവും, ചിലപ്പോൾ അവരെന്താണ് എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. അപ്പൊ ഇതാണ് ഈ ശിർക്കിന്റെ വിഷയത്തിൽ ഇബ്നുൽ കയ്യിമ പറഞ്ഞു നിർത്തിയത്. ഇൻഷാല്ലാ നമുക്ക് ബാക്കി അശ്ശിർക്കു ഫിൽ ഇബാദ, ഇബാദത്തിൽ വരുന്ന ശിർക്കിനെ കുറിച്ചാണ് ഇൻഷാല്ലാ നമുക്ക് നോമ്പിന് ശേഷം ഇനി ക്ലാസ്സുകൾ തുടങ്ങാം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ റമദാൻ മാസത്തെ വരവേൽക്കാനും ആ റമദാൻ മാസത്തെ പറഞ്ഞുവിടാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തഖ്വയോടുകൂടി റമദാനിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടത് തന്നെയാണ് എന്ത് തഖ്വ ഉണ്ടാക്കുക എന്നത്. ആ റമദാനിലൂടെ തഖ്വ നേടുന്ന സത്യവിശ്വാസികളിൽ, സ്വർഗം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ, പാപമോചനം നേടുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. നമ്മൾ കണ്ടുവരുന്നതും സുഹൃത്ത് ബന്ധത്തിൽപ്പെട്ടതും കുടുംബത്തിൽപ്പെട്ടതും ഏറ്റവും അടുത്ത ബന്ധക്കുളിയിൽപ്പെട്ടതും. അള്ളാഹുവെ അവർക്കെല്ലാം നീ സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണം. അള്ളാഹുവെ അവരെയും നമ്മയും സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണമേ. അള്ളാഹു നോമ്പിനെ വരവേൽക്കാൻ ഭാഗ്യം ലഭിച്ചവർക്ക് അള്ളാഹുവെ ആ നോമ്പിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നീ അനുഗ്രഹിക്കണമേ. ദീർഘായുസ് കൊണ്ട് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിൽ ആ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നീ നൽകണമേ. അള്ളാഹുവേ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അള്ളാഹുവേ ആ മാതാപിതാക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ നീ സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. അള്ളാഹുവേ അള്ളാഹുമ്മ അഖ്സിം ലനാ മിൻ ഖശ്യതിക മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക വമിൻ ത്വാഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നത ومن اليقين ما تهون به علينا مصائب الدنيا اللهم متعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك